അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, MICR-ലൂടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിച്ച് നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരായ സലഫിന്റെ പാതയിലൂടെ മുന്നേറണമേ എന്ന് സംസാരത്തിന്റെ ആമുഖത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. ആത്മീയ ചികിത്സ, ശരിയും തെറ്റും എന്ന ഒരു വിഷയമായിരുന്നല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹജ്ജും ഈദുമെല്ലാം കഴിഞ്ഞ് ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നാം ആ വിഷയം തന്നെ പുനരാരംഭിക്കുകയാണ്. നമ്മൾ ഏറെ പഠിക്കുകയും വിലയിരുത്തുകയും പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലക്കാണ് ഇത്ര വിശദമായി തന്നെ ഈ വിഷയം നമ്മൾ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ ആത്മീയ ചികിത്സാ രംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ തെറ്റായ നിലക്ക് പ്രചരിപ്പിക്കുകയും പ്രചരിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്ന ഒരു ഭീകരാവസ്ഥ നിലനിൽക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കാൻ കാരണമാകുന്ന വിധം ഈ വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ദുർമന്ത്രവാദം ചിലയാളുകൾ ഏറ്റെടുക്കുകയും തങ്ങളുടെ കീശ വീർപ്പിക്കുവാനുള്ള ഒരു മാധ്യമമായി അതിനെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിനെ അകലെ നിന്ന് നോക്കിക്കാണുന്ന ചിലരെങ്കിലും ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെ തുറന്ന് കാണിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിൽ അവൻ നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതെന്തോ അവതരിപ്പിച്ചു തന്നതെന്തോ അത് യാതൊരു നിലക്കുള്ള മാറ്റത്തിരുത്തലുകളുമില്ലാതെ ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ. രണ്ട് മേഖലകളിലും നമ്മുടേതായ ഉത്തരവാദിത്തം നാം നിർവഹിച്ചേ പറ്റൂ. ദീനിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരിയായ അതിന്റെ അവസ്ഥ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയും പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രബോധന മേഖലയിലെ ഒരു സുപ്രധാനമായ ദൗത്യം തന്നെയാണ്. നാം ഏതാനും ക്ലാസുകളിലായി വിശദീകരിച്ച ധാരാളക്കണക്കിന് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഷെയ്ത്വാൻ അവൻ മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രവാദം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, മനുഷ്യന്റെ വിശ്വാസത്തെയും മനസ്സിനെയുമൊക്കെ കീഴ്പ്പെടുത്തുന്നത് പോലെ പിടികൂടുന്നത് പോലെ തന്നെ ശാരീരികമായി മനുഷ്യന് ചില ഉപദ്രവങ്ങളൊക്കെ വരുത്തിവെക്കാൻ അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന നിലക്ക് തന്നെ അള്ളാഹു അവന് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാകുമെന്ന് ധാരാളക്കണക്കിന് തെളിവുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഒരുപാട് ഖുർആൻ വചനങ്ങളും ഹദീസുകളും നമ്മളിവിടെ വായിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ശൈത്താനുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ പലവിധേനയാണ്. പല നിലക്കും അവന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ട ഒരു ഉപദ്രവമാണ് സിഹർ എന്ന് പറയുന്നത്. ജിന്ന് വർഗത്തിലെ ദുഷ്ടന്മാരായ പിശാചുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ടും അവരോട് സഹായം തേടിക്കൊണ്ടുമൊക്കെയാണ് സിഹർ ചെയ്യുന്നത്. പിശാചിനെ കൂട്ടുപിടിച്ചാണ് സിഹറിലൂടെ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്. സിഹറിനെ സംബന്ധിച്ച് ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുകയാണ്. സിഹർ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് പല നിലക്കുള്ള തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സുകളിലേക്ക് കടന്നെത്തുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഈ പദത്തെ അനാവശ്യമായി വിശദീകരിക്കുകയും അനാവശ്യമായ വിശദീകരണം നൽകി ജനങ്ങളെ വഴിതെറ്റിക്കുകയും എല്ലാം സിഹറായി വ്യാഖ്യാനിക്കുകയും ആ സിഹറിന്റെ ബാധ ഒഴിവായിത്തീരുന്നതിനു വേണ്ടി അതിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കും ആളുകളെ കൊണ്ടുപോകുകയും അങ്ങനെ ഗുരുതരമേറിയ ശിർക്ക് കുഫർ എല്ലാം മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പല നിലക്കുള്ള ആളുകളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാം. എല്ലാം അവർ സിഹറായി വ്യാഖ്യാനിക്കുകയാണ്. ഒരു തലവേദനയുണ്ടാകുമ്പോൾ പോലും
ഇത് സിഹ്റിന്റെ ഫലമായി ഉണ്ടായതാണെന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിൽ ഈ നിലക്കുള്ള ചിന്ത കൊണ്ട് നടന്ന് ഇനി അത് മാറിക്കിട്ടാനുള്ള വിദ്യ എന്തെന്ന് അന്വേഷിച്ച് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കുഫറിന്റെയും ശിർക്കിന്റെയും കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുകയും മനുഷ്യരുടെ കീശയിലുള്ള കാശും അവരുടെ മനസ്സിലുള്ള ഈമാനിനെയും പോക്കറ്റടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ മറ്റൊരു ഭാഗം നിങ്ങൾ നോക്കൂ, സിഹർ എന്ന പദം അത് കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്ന ചില ആളുകൾ അങ്ങനെ ഒരു വസ്തുതയെ ഇല്ല എന്ന് പറയുന്നു, സിഹറിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. കേവലം സിഹർ കണ്ണേറ് പോലെയുള്ള സംഗതികളൊക്കെ അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രചാരകരായി തീരുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെയും നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, സത്യം രണ്ടിന്റെയും മധ്യത്തിലാണ്. ഈ രണ്ട് നിലപാടിന്റെയും മധ്യയാണ് സത്യം നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. നമുക്കറിയേണ്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്, എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ, നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണത്. മഹാനായ ഇമാം ഖുർത്തുബി പറയുകയാണ്, ദഹബ അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അഭിപ്രായപ്പെടുന്നു അവരുടെ നിലപാട്, ഇലാ അന്ന സിഹ്റ സാബിതുൻ, സിഹ്ർ അത് സ്ഥിരപ്പെട്ട കാര്യമാണ്, വലഹു ഹഖീഖത്തുൻ, അത് കേവലം പകിട്ടുകളോ തോന്നലുകളോ അല്ല, അതിന് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സിഹ്ർ യാഥാർത്ഥ്യമാണ്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടാണ് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്നത്. എന്നാൽ ഇതിനെ നിഷേധിക്കുന്നവരാരാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സരണിയിൽ നിന്ന് വഴിപിഴച്ചു പോയ മുഅ്തസിലത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഅ്തസിലിയായ വിഭാഗം, അതേപോലെ തന്നെ പുത്തനാശയക്കാർ മുബ്തദിഈങ്ങൾ, ഇവർക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളത്. അവർ മാത്രമാണ് ഇതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും സിഹർ എന്ന് പറഞ്ഞാൽ അത് കേവലം ചില തോന്നലുകൾ മാത്രമാണെന്ന് പറഞ്ഞ് അതിന്റെ ഹഖീഖത്തിനെ ചോദ്യം ചെയ്ത കക്ഷികൾ ഇവരാണ്, ബിദഈകൾ. അതേപോലെ തന്നെ മുഅ്തസിലത്തുകൾ, മുഅ്തസിലത്ത് ഒരു ബിദഈ കക്ഷിയാണ്. എന്നാൽ അവരല്ലാത്ത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അതിൽ യാതൊരു അഭിപ്രായാന്തരവുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സിഹ്റിന്റെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്നതാരാകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലുള്ളവരല്ല അവർ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ സിഹർ എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ പണ്ഡിതന്മാരതിന് നിർവചനം നൽകിയത് കാണാം. സിഹർ എന്ന് പറഞ്ഞാൽ അസ്സിഹ്റു അമലുൻ തുഖറബു ഫീഹി ഇലാ ശൈത്താനി വബിമഊനതി മിൻഹു. സിഹർ എന്ന് പറഞ്ഞാൽ പിശാചുക്കളിലേക്ക് അടുപ്പം സിദ്ധിക്കാൻ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. ആ പ്രവൃത്തി ചെയ്ത് പിശാചിന്റെ സാമീപ്യം നേടുന്നു. വബിമഊനതി മിൻഹു, അങ്ങനെ അവന്റെ സഹായം കൊണ്ട് ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് സിഹർ എന്ന് പറയുന്നത്. ആ പിശാചിന്റെ സഹായമില്ലാതെ ചെയ്യാൻ കഴിയൂല. പിശാചിന് ശൈത്താന് ഇഷ്ടമുള്ള ചില പ്രവൃത്തികൾ മനുഷ്യരിൽപ്പെട്ട സാഹിറന്മാര് ചെയ്ത് പിശാചിലേക്ക്, ശയാത്തീനുകളിലേക്ക് സാമീപ്യം സിദ്ധിച്ച് പിശാജ് മുഖാന്തരം അവനെ കൂട്ടുപിടിച്ചു ചെയ്യുന്ന, അവനെ കൂട്ടുപിടിച്ചു മനുഷ്യരെ ഉപദ്രവിക്കുന്ന ചില രീതികൾക്കാണ്, ചില സമ്പ്രദായങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. വഹുവ, അത് സിഹർ എന്ന് പറയുന്നത് ഉഖദുൻ, ചില കെട്ടുകളാണ്. വറുഖ, ചില മന്ത്രങ്ങളാണ്, മന്ത്രവാദങ്ങൾ. വകലാമുൻ, ചില വാക്കുകളാണ്. യതകല്ലമു ബിഹി, അത് സംസാരിക്കുന്നു. ഔ യക്തുബു, അല്ലെങ്കിൽ ചില വാചകങ്ങൾ എഴുതുന്നു. ഔ യഅമലു ശൈഅൻ, അതല്ലെങ്കിൽ വേറെ ചില പ്രവൃത്തികൾ ചെയ്യുന്നു. എന്നിട്ട് യുഅസ്സിറു ഫീ ബദനിൽ മസ്ഹൂരി, ആർക്കാണോ സിഹ്ർ ചെയ്യുന്നത് അവന്റെ ശരീരത്തിൽ ആ വാചകങ്ങളെ കൊണ്ടും ആ എഴുതുന്ന സംഗതികളെ കൊണ്ടും സ്വാധീനമുണ്ടാക്കുന്നു. ഔ കൽബിഹി, അതല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിലോ. ഔ അഖിലിഹി, അതല്ലെങ്കിൽ അവന്റെ ബുദ്ധിയിലോ. മിൻ വൈരി മുബാശറത്തില്ലഹു, നേരിട്ടല്ലാതെ. നേരിട്ടല്ലാതെ ചില മനുഷ്യരുടെ ചില ആളുകളുടെ ശരീരങ്ങളിൽ ചില സ്വാധീനമുണ്ടാക്കുകയാണ് ചില കെട്ടുകൾ മുഖേന, അതേപോലെ തന്നെ ചില മന്ത്രങ്ങൾ മുഖേന, ചില വാചകങ്ങൾ മുഖേന അത് എഴുതുന്നു. ആ എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ യുഅസ്തിറു ഫീ ബദനിൽ മസ്ഹൂർ, സിഹ്ര ചെയ്യപ്പെടുന്നവന്റെ ശരീരത്തിലോ ബുദ്ധിയിലോ അഖിലിലോ ഒക്കെ നേരിട്ടല്ലാതെ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വലഹു ഹഖീഖത്തുൻ, പണ്ഡിതന്മാർ പറയുന്നു, ഇബ്നു ഖുദാമ അൽ മഖ്ദസി പറയുന്നു, അതിന് യാഥാർത്ഥ്യമുണ്ട്. ഫമിൻഹുമാ യുഖ്തലു, സിഹ്റിൽ ചില ഇനങ്ങൾ മനുഷ്യരെ കൊല്ലാൻ മാത്രം ശക്തിയേറിയതാണ്. വമാ യുംറദു, മനുഷ്യന് രോഗമുണ്ടാക്കുന്നതുണ്ട് സിഹ്റിൽ. വമാ യഖുദു റജുല അൻ ഇംറാതിഹി, തന്റെ ഭാര്യയിൽ നിന്ന് ഭാര്യയോട് ബന്ധപ്പെടുന്നതിൽ നിന്ന് ഒരു പുരുഷനെ തടയുന്ന നിലക്കുള്ള സിഹ്റുണ്ട്. വമിൻഹുമാ യുഫരിഖു ബൈനൽ മർഇ വസൗജിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ ഭാര്യയുടെയും ഇടയിൽ വേർപിരിവുണ്ടാക്കുന്ന നിലക്കുള്ള സിഹ്റുണ്ട്. വമാ യുബ്ഗിദു അഹദഹുമാ ഇലല്ലാഹിരി, ഭാര്യയെ ഭർത്താവിൽ നിന്ന് പിണക്കുകയോ ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് പിണക്കുകയോ ചെയ്യുന്ന സമ്പ്രദായങ്ങളുണ്ട് സിഹ്റിൽ. അയ്യുഹബ്ബിബു ബൈന ഇസ്നൈൻ, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മറ്റൊരാളോട് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ അടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിഹ്റുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഇനങ്ങളുള്ള മനുഷ്യരെ ദ്രോഹിക്കുന്ന, മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യർക്ക് രോഗമുണ്ടാക്കുന്ന, മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റുന്ന, കുടുംബജീവിതം ശിഥിലമാക്കുന്ന, അങ്ങനെ പല ഇനങ്ങളുള്ള പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഈ സമ്പ്രദായത്തിന് യാഥാർത്ഥ്യമുണ്ട്. അതിനെ നിഷേധിക്കുക സാധ്യമല്ല. അത് നടക്കുന്നത് എങ്ങനെയാണ്? ഹുവ ഇത്തിഫാഖുൻ ബൈന സാഹിരി വശൈത്വാൻ, പിശാചിന്റെയും ശൈത്താന്റെയും ഇടയിലുള്ള ഇത്തിഫാഖാണ് സിഹ്ർ. പിശാചും അതേപോലെ തന്നെ സാഹിറും ഇത്തിഫാഖ് നടത്തുകയാണ്. എന്തിന്? അയ്യഖൂമ സാഹിറു ബിഫിഇലിൻ ബഅലിൽ മുഹറമാതി ബിശിർക്കിയാത്, സിഹ്ർ ചെയ്യുന്ന സാഹിർ ചില ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ചില ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അത് പിശാചിന് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ ചെയ്താൽ ഫീ മുഖാബലി മുസാഅദതി ശയാതീൻ, പിശാചുക്കളുടെ സഹായത്തിന് പകരമായി, പിശാചു ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് പകരമായി പിശാചിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി സാഹിറന്മാര് ചില നിഷിദ്ധമായ പ്രവർത്തനങ്ങളും ശിർക്കൻ പ്രവണതകളും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് പിശാചും ശൈത്താനും സാഹിറന്മാരും തമ്മിൽ നടത്തുന്ന ഇത്തിഫാക്കിലൂടെയാണ് സിഹ്റെന്ന ഇസ്ലാം വളരെ ഗൗരവമായി കാണുന്ന മഹാപാപങ്ങളിൽ ഒന്നായി പഠിപ്പിച്ച വളരെ ഗൗരവമേറിയ ഈ ഗുരുതരമായ പാപം ചെയ്യുന്നത് എന്ന് പണ്ഡിതലോകം നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാൻ കഴിയും സഹോദരങ്ങളെ. അപ്പോ പണ്ഡിതന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടു. ഈ വിഷയത്തിൽ ധാരാളം ഉദ്ധരണികളുണ്ട്, അവിടേക്ക് ഞാൻ കടന്നുപോകുന്നില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിലത് സൂചിപ്പിച്ചു എന്ന് മാത്രം. സിഹ്റ് യാഥാർത്ഥ്യമാണ്, പക്ഷെ പണ്ഡിതന്മാര് മാത്രം പറഞ്ഞാൽ പോരല്ലോ, പ്രമാണങ്ങളിൽ അതിന് രേഖ വേണമല്ലോ, പ്രമാണങ്ങളിൽ അതിന് തെളിവ് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രമാണങ്ങളിലൂടെ കടന്നുപോകാം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയുന്ന 50-ലേറെ വചനങ്ങളുണ്ട്, 50-ലേറെ ആയത്തുകളുണ്ട്. സിഹ്റിനെ സംബന്ധിച്ച് പറയുന്ന 50-ലേറെ പരാമർശങ്ങൾ 50-ലേറെ സ്ഥലങ്ങളിൽ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയാൻ ആദ്യമായി നാം ഉദ്ധരിക്കുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ്. എന്താണ് ആ ആയത്തിലുള്ളത്? വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد ഇല്ല ബീദിനില്ല. സുദീർഘമായ വചനമാണ് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? നോക്കൂ, നിങ്ങൾ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന കാര്യം അല്ല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. എന്താ അല്ല പറഞ്ഞത്? ഇറാഖിലെ ഒരു പ്രദേശമാണ് ബാബിലോൺ. ഖുർആൻ പറയാണ് ബാബിൽ എന്ന് പറയുന്ന പ്രദേശം ഇറാഖിലെ ഒരു പ്രദേശമാണ്. ബാബിലോൺ എന്ന് നമ്മൾ ആ പ്രദേശത്തെ വിളിക്കാറുണ്ട്. ആ പ്രദേശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണമെന്നോണം രണ്ട് മലക്കുകളെ ഇറക്കുകയായിരുന്നു. രണ്ട് മലക്കുകളെ ഇറക്കി. ആ മലക്കുകളെ പേരെന്തായിരുന്നുവെന്നും ഖുർആൻ പറയുന്നു, ഹാറൂത്ത് വ മാറൂത്ത്. ഹാറൂത്തും മാറൂത്തും എന്ന് പേരുള്ള രണ്ട് മാലാകമാരെ അല്ലാഹു ഒരു പരീക്ഷണാർത്ഥം അതാ ഇറാഖിലെ ബാബിലോൺ എന്ന പ്രദേശത്ത് ഇറക്കുകയാണ്. എന്താണ് ആ മലക്കുകൾ ചെയ്തതെന്നോ, അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്നു. ജനങ്ങൾക്ക് അവർ സിഹിർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രമാണം പറയുന്നു സിഹിർ പഠിക്കാൻ പാടില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല. പക്ഷേ അല്ലാഹു ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് ആരൊക്കെ പഠിച്ചുകൊണ്ട് കാഫിറായി തീരുമെന്ന് പരീക്ഷിക്കാനായിരുന്നു. അങ്ങനെ രണ്ട് മലക്കുകൾ ബാബിലോണിൽ ഇറങ്ങുകയാണ്. ഹാറൂത്ത വ മാറൂത്ത. وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يَقُولَا إِنَّمَا نَحْنُ فِتْنَةٌ. അവരുടെ അടുക്കലേക്ക് സിഹിർ പഠിക്കാൻ പോകുന്ന ഒരാളോടും എല്ലാവരോടും അവർ പറയുമായിരുന്നു, നിങ്ങൾ പഠിക്കല്ല കേട്ടോ, ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ഇറക്കിയിരിക്കുകയാണ് റബ്ബ്. ആരാണ് പഠിക്കുന്നതെന്നറിയാൻ വേണ്ടി ഞങ്ങളെ അല്ലാഹു ഇറക്കിയതാണ്. നിങ്ങൾ പഠിക്കരുത്, ഫലാ തക്ഫുർ, നിങ്ങൾ കാഫിറുകളായി മാറരുത്, സിഹിർ പഠിച്ചാൽ തന്നെ കാഫിറായി പോകുന്നു. അവരത് പറയാതെ ഒരാൾക്കും അവർ പഠിപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ എന്തുണ്ടായി? ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി. അങ്ങനെ ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ പിണക്കുന്ന സിഹിറിന്റെ ഒരു ഇനം ആ ബാബിലോണിലെ മലക്കുകളിൽ നിന്ന് ഇസ്രായേലർ പഠിച്ചു. ലോകത്ത് സിഹിറിന്റെ രാജാക്കന്മാര് ഇസ്രായേലരായിരുന്നു, ഇസ്രായേൽ സമുദായമായിരുന്നു. അവരായിരുന്നു സിഹിറിന്റെ ആളുകൾ. അവർക്കാണ്, ജൂതന്മാരാണ് സിഹിറിന്റെ ആളുകൾ. അവരാണ് സിഹിറിന്റെ, സിഹിറുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന നീചന്മാർ ജൂതന്മാരാണ്. ജൂതന്മാരെ സമ്പ്രദായമാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നും ആ പണി ചെയ്യുന്നത് ജൂതന്മാരെ പിൻപറ്റിക്കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കുന്ന ഒരു സിഹിറിന്റെ ഇനം ഈ മലക്കുകളിൽ നിന്ന് ആര് പഠിച്ചു? ഇസ്രായേലര് പഠിച്ചു. ഇസ്രായേലര് പഠിച്ചു. കാരണം ഇസ്രായേലി സമൂഹത്തിൽ അവരെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കുന്നത്, ഇസ്രായേലരിൽ അവരുടെ മാർക്കറ്റിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സിഹിറുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഒരാളുടെ സുന്ദരിയായ ഭാര്യയെ അയാളിൽ നിന്ന് പിണക്കി സ്വന്തമാക്കുന്ന ഒരു വിദ്യ ഇസ്രായേലരിൽ ഉണ്ടായിരുന്നു. ഒരാളെ സുന്ദരിയായ ഭാര്യയുമായി അയാൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വേറൊരാൾ ചിന്തിക്കും, അവനെ അവന്റെ ഭാര്യ ഒന്ന് തെറ്റിച്ചിട്ട് അവളെ സ്വന്താക്കണല്ലോ. അതിനവരുപയോഗിച്ചിരുന്ന രീതി, അതിനവരുപയോഗിച്ചിരുന്ന വിദ്യ സിഹറായിരുന്നു. ഖുർആൻ പറയാണ് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി. എങ്ങനെയാണ് സിഹ്ർ സംഭവിക്കുന്നത്? അതും ഖുർആൻ താഴെ പറയുന്നു. സിഹ്ർ സംഭവിക്കുന്നത് സിഹ്ർ ചെയ്യുന്ന സാഹിറിന്റെ കഴിവ് കൊണ്ടല്ല, അവന്റെ കഴിവ് കൊണ്ടല്ല സംഭവിക്കുന്നത്. അല്ലാഹു പറയാണ് വമാ ഹും ബിദാദീന മിൻ അഹദിൻ ഇല്ലാ ബിദിനില്ലാ. ഒരാൾക്കും അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല. ഇല്ലാ ബിദിനില്ലാ, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ. സിഹിർ സംഭവിക്കണമെങ്കിലും റബ്ബിന്റെ അനുമതി വേണം, റബ്ബിന്റെ കലാവ് വേണം, റബ്ബിന്റെ തീരുമാനം വേണം. അതല്ലാതെ സിഹിർ സംഭവിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സംവിധാനിച്ചു വെച്ചൊരു നടപടിക്രമമാണ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ഇന്നതതിന്റെ ഫലമായി ഉണ്ടാകുമെന്നത് റബ്ബിന്റെ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിഹിർ സംഭവിക്കുന്നതും. അതല്ലാതെ സിഹിർ ചെയ്യുന്ന മാരണക്കാരന്റെ കഴിവ് കൊണ്ടെല്ലാം, അവന് അല്ലാഹുവിനെ പോലെ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുമല്ല. അങ്ങനെ ഒരു കഴിവ് ഒരാൾക്കും ഇല്ല തന്നെ. റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണല്ലോ മഹാനായ അമാനി മൗലവിയുടെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ഒരു പുതിയ ഇറക്കുമതിയാണ്, ഇതൊക്കെ പുതിയ ഇറക്കുമതിയാണ്. ചില ആളുകൾ എന്തിനാ അമാനി മൗലവിയുടെ തഫ്സീർ അംഗീകരിക്കാത്ത മുജാഹിദുകൾ ഇല്ലല്ലോ, അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ ഈ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾ വായിച്ചാൽ അവിടെ കാണും എങ്ങനെയാണ് ഈ സിഹ്ർ സംഭവിക്കുന്നത് എന്നതിന് മഹാനായ അമാനി മൗലവി വളരെ സുന്ദരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയാണ്, ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ ഫലം ഇന്നിന്നതായിരിക്കുമെന്നത് റബ്ബിന്റെ നിശ്ചയമാണ്. ആ ഫലങ്ങളിൽ നല്ലതുണ്ടാകാം, ചീത്തയുണ്ടാകാം, ഉപകാരപ്രദമായതുണ്ടാകാം, ഉപദ്രവകരമായതുണ്ടാകാം. അതിലൊരു ഉദാഹരണം പറയാണ്, വാളെടുത്തുകൊണ്ട് ഒരാളുടെ കഴുത്തിന് നമ്മളങ്ങ് വെട്ടിയാൽ അയാൾ എന്ത് ചെയ്യും? മരിക്കും. ഒരു വാളെടുത്തിട്ട് ഒരാളെ കഴുത്തിന് ഒരൊറ്റ വെട്ട്, അയാൾ മരിക്കുമല്ലേ? മരിക്കും. അയാളെ കൊന്നതാരാ? നമ്മളാണോ അല്ലയാണോ? അല്ല തന്നെയാണ്. അല്ലാന്റെ ഇതിനോടുകൂടെ അയാൾ മരിക്കണത്. കാരണം എന്താ? ഇങ്ങനൊരു പരിപാടി ചെയ്താൽ അയാൾ മരിക്കുമെന്നത് അല്ല നിശ്ചയിച്ചു വെച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് അല്ല പറഞ്ഞത് അത് വിരോധിച്ച കാര്യമാണ്. വാളെടുത്തിട്ട് ഒരു ആയുധമെടുത്തിട്ട് തന്റെ സഹോദരന്റെ നേരെങ്ങനെ ചൂണ്ടാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അത് സംഭവിക്കുന്നത് അല്ലാന്റെ തീരുമാനപ്രകാരമാണ്. ഇതുപോലെ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചു. സാഹചര്യങ്ങൾ അത് ചെയ്യുന്നു, അതിന്റെ ഫലം ഉണ്ടാകുന്നു. വാളെടുത്ത് വെട്ടുക എന്ന പരിപാടി, ആ പണി ഭാഗ്യമായൊരു പണി, അഭാഗ്യമായൊരു പ്രവർത്തനമാണ്. എന്നാൽ സിഹർ ചില ആന്തരികമായ പ്രവർത്തനങ്ങളാണ് എന്ന് മാത്രം. ഇതേ സംഭവമുള്ളൂ, ഇത്രയുള്ളൂ. ഇതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അല്ലേ പറഞ്ഞത് ഖുർആനിൽ? ഇതിനെ നമ്മൾ എന്തിനാ നിഷേധിക്കാൻ പോകുന്നത്? അള്ളാഹു പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ നിഷേധിക്കും? അത് ഖുർആനിനെ നിഷേധിക്കലല്ലേ? വിശുദ്ധ ഖുർആനിലെ മറ്റുള്ള ധാരാളക്കണക്കിന് വചനങ്ങളിൽ ഈ യാഥാർത്ഥ്യമല്ല പറഞ്ഞിട്ടില്ലേ? ഇനി നോക്കൂ, നിങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം. എന്താണ് ആ അധ്യായത്തിന്റെ പേരെന്നു? ബാബു സിഹിർ. എന്താ അധ്യായത്തിന്റെ പേര്? ബാബു സിഹിർ. സിഹിറിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി ആദ്യമായി രേഖപ്പെടുത്തുന്ന ഹദീസ് ഏതാണെന്നോ, അമ്പിയാക്കന്മാർക്ക് പോലും ചിലപ്പോൾ സിഹിറിന്റെ ഉപദ്രവം ഏൽക്കാം. അമ്പിയാക്കന്മാർക്ക് വരെ സിഹിറിന്റെ ഉപദ്രവം ഉണ്ടാകാം. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ച ഹദീസാണ് ഇമാം ബുഖാരി ആദ്യമായി രേഖപ്പെടുത്തുന്നത്. ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണത്. ആ ഹദീസിലുണ്ട്, കാലത്ത് അവര് പറയുന്നു, നമ്മുടെ ഉമ്മ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു, മരണം ബാധിച്ചു. ഹത്താ കാന യറാ അന്നഹു യഅതിന്നിസാ വലാ യഅതീഹിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ തോന്നുകയാണ്, ഞാൻ ഭാര്യമാരുടെ അടുക്കൽ പോയിട്ടുണ്ടെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂല് പോയിട്ടില്ല. ഇങ്ങനെ ചില തോന്നലുകളും അസ്വസ്ഥതകളും വേദനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. സുഫിയാൻ പറയുന്നു, ഹാദാ അഷദ്ദുമാ യകൂനു മിനസ്സിഹരി, അല്ലാഹുവിന്റെ റസൂലിന് ബാധിച്ച സിഹർ സിഹറിന്റെ ഇനങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു ഇനമായിരുന്നു. അവിടുത്തേക്ക് തോന്നുക മാത്രമല്ല, അവിടുത്തെ ശരീരത്തിൽ ചില വേദനകളും ഉണ്ടായി എന്ന് ഹദീസിൽ നിന്നു തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ ഒരു അസ്വസ്ഥത നമ്മുടെ റസൂലിന് നേരിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അക്കാലഘട്ടത്തിൽ സിഹർ പ്രചാരം നേടിയ കാലഘട്ടമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു സാഹിറന്റെ അടുത്തേക്ക് റസൂല് പോയോ? ഏതെങ്കിലും ഒരു കണക്ക് നോട്ടക്കാരന്റെ അടുത്തേക്ക് റസൂല് പോയോ? ഇല്ലല്ലോ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്യുകയാണ്. വേദനകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ വേദനകൾ റസൂലുള്ളാഹ് സഹിക്കാൻ സാധ്യമാകുന്നില്ല. അപ്പോൾ നബി തങ്ങൾ എന്തു ചെയ്തു എന്നോ, നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ അവസാനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, യാ ആയിഷ, ഓ ആയിഷ, നിനക്കറിയുമോ, അഅലിംതീ, നിനക്കറിയുമോ, അന്നല്ലാഹ ഖദ് അഫ്താനി ഫീ മസ്തഫ്തൈതുഹു ഫീഹി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അന്നല്ലാഹ ഖദ് അഫ്താനി, അല്ലാഹു എനിക്കിതാ ഉത്തരം തന്നിരിക്കുന്നു, പരിഹാരം തന്നിരിക്കുന്നു. ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ച ചോദ്യത്തിന് എനിക്കെന്റെ റബ്ബിതാ പരിഹാരം തന്നിരിക്കുന്നു. ഞാൻ അല്ലാഹുവിനോട് ഒരുപാട് തേടി, ഈ ഒരു വിഷമൊന്ന് മാറ്റിത്തരാൻ, ഈ ഒരു പ്രയാസമൊന്ന് നീക്കിത്തരാൻ ഞാൻ എന്റെ റബ്ബിനോട് ഒരുപാട് ചോദിച്ചു. അങ്ങനെ എന്റെ പ്രയാസം റബ്ബ് നീക്കിത്തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതാനി റജുലാനി, രണ്ടാളുകൾ എന്റെ അടുക്കൽ വന്നു. എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ശമനം കിട്ടിയത്? കേട്ടോ, ബുഖാരിനാ കേൾപ്പിക്കുന്നത്, ആദ്യം ഹദീസ് കേട്ടോ. ഒരു പക്ഷേ നമ്മൾ കേട്ടത് തന്നെ ആയിരിക്കാം, എങ്കിലും ഒന്ന് കേട്ടോ. അതാനി റജുലാനി, രണ്ടാളുകൾ എന്റെ അടുക്കൽ വന്നു. രണ്ട് മലക്കുകളാണ് വന്നത്, മനുഷ്യരൂപത്തിലാണ് വന്നത്. ഒരാൾ എന്റെ തലയുടെ ഭാഗത്തിരുന്നു, രണ്ടാമത്തെ ആൾ എന്റെ കാലിന്റെ ഭാഗത്തുമിരുന്നു. ഞാനിങ്ങനെ കിടക്കാണ്, തലയുടെ ഭാഗത്തൊരാളിരുന്നു, കാലിന്റെ ഭാഗത്തൊരാളിരുന്നു. തലയുടെ അടുത്തിരിക്കുന്നയാള് കാലിന്റെ അടുത്തിരിക്കുന്നയാളോട് പറയുന്നു, മാ ബാലു റജുലി, ഈ കിടക്കുന്ന മനുഷ്യന് എന്തു പറ്റിയിരിക്കുകയാണ്, എന്തസ്വസ്ഥതയാണ് ബാധിച്ചിരിക്കുന്നത്. കാലിന്റെ അടുത്തിരിക്കുന്നയാള് പറയുന്നു, മത്തുബൂൻ, സിഹർ ബാധിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ സംഭാഷണം നടത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം അറിയിക്കാൻ റസൂലിന് ഈ കാര്യം പഠിപ്പിക്കുകയാണ്. അങ്ങനെ കാലിന്റെ അടുത്തിരിക്കുന്ന ആള് പറയാണ് ഇയാൾക്ക് സിഹർ ബാധിച്ചിരിക്കുന്നു. കാലാപ്പോൾ ആദ്യത്തെ മലക്ക് ചോദിക്കുന്നു, അവൻ തബ്ബഹു, ആരാണ് സിഹർ ചെയ്തിരിക്കുന്നത്? അപ്പൊ കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് പറയുന്നു, ലബീദുബിനു അഅസം, ലബീദുബിനു അഅസം എന്ന് പറയുന്നയാളാണ്, റജുലും മിൻ ബനീ സുറൈഖ്, ബനൂ സുറൈഖ് ഗോത്രത്തിലെ ഒരാളാണ്. ഹലീഫുൽ യഹൂദ കാന മുനാഫിഖാ, മുനാഫിഖായ ജൂതന്മാരുമായി ബന്ധപ്പെട്ട ഈ മനുഷ്യനാണ് സിഹർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നു, അഫീമാദ്, എവിടെയാണുള്ളത്, എവിടെയാണ് സിഹർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ പറയുന്നു, ഫീ മുഷ്തിൻ വ മുഷാഖത്തിൻ, ചീർപ്പ് കൊണ്ടും ചീർപ്പിൽ അല്ലിപ്പിടിച്ചിരിക്കുന്ന മുടി കൊണ്ടുമാണ് സിഹർ ചെയ്തിരിക്കുന്നത്. ഹദീസിലുള്ളതാണ്, ബുഖാരിയിലുള്ളതാ പറയുന്നത്, ചീർപ്പ് കൊണ്ടും ചീർപ്പിൽ അല്ലിപ്പിടിച്ചിരിക്കുന്ന മുടി കൊണ്ടുമാണ്. കാല, മലക്ക് ചോദിക്കുന്നു, വ ഐന, അതെവിടെയാണുള്ളത്? കാല, ഏതിലാണ്, എവിടെയാണത് ചെയ്തു വെച്ചിരിക്കുന്നത്? കാല, മറ്റൊരു മലക്ക് പറയുന്നു, ഈത്തപ്പനയുടെ കൊതുമ്പിലാണത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈത്തപ്പനയുടെ കൊതുമ്പിൽ, എന്നിട്ടോ ദർവാൻകാരുടെ കിണറ്റിലാണതുള്ളത്. വിവരം കിട്ടി, രണ്ട് മലക്കുകൾ വന്ന് സംഭാഷണം നടത്തിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. അപ്പൊ നബി എന്താ ചെയ്തത്? ഫഅത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിറ, അല്ലാഹുവിന്റെ റസൂല് ദർവാൻകാരുടെ കിണറ്റിന്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് ചെയ്തു വെച്ച സിഹറിനെ അല്ലാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ വിട്ട് അത് പുറത്തെടുക്കുകയാണ്. ഫഖാല, റസൂല് പറയുന്നു, ഹാദിയിൽ ബിറുല്ലത്തി ഉരീതുഹാ, എനിക്ക് കാണിക്കപ്പെട്ട ആ കിണറില്ലേ, വക്കാഅന്നമാഹാനുക്കാഅത്തുൽ ഹിന്നായി, ആ കിണറിലെ വെള്ളം മൈലാഞ്ചി കലക്കിയത് പോലെയായിരുന്നു ആ വെള്ളത്തിന്റെ നിറം. വക്കഅന്ന നഖലാറൂസുഷയാതീൻ, ആ കിണറ്റിന്റെ പരിസരങ്ങളിലുള്ള ഈത്തപ്പന മരങ്ങളില്ലേ, അതെല്ലാം പിശാചുക്കളുടെ തല പോലെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, മുസ്ലിമിലും ഉണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിരിക്കുന്നു എന്നതിന് ഹദീസിൽ നിന്ന് അവിടുന്ന് അങ്ങനെ ഒരു പ്രയാസം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായി എന്നതിന് ഹദീസിൽ നിന്നുള്ള തെളിവാണ്. ഖുർആനിൽ നിങ്ങൾ കേട്ടല്ലോ, ഹദീസിൽ നിന്നുള്ള തെളിവാണ് നിങ്ങൾ കേട്ടത്. ഈ ഹദീസ് എന്ന് പറയുമ്പോ ചില ആളുകളുടെ മനോമുഖരം ചൊറിഞ്ഞു കയറും, ചില ആളുകൾക്ക് ഈ ഹദീസ് അംഗീകരിക്കാൻ കഴിയൂല. ഹദീസ് വിശദീകരിച്ച് മഹാന്മാരായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറയാണ്, ഈ ഹദീസ് കേൾക്കുമ്പോ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? അൻകറൽ മുബ്തദി അഹാദൽ ഹദീസ്, ഈ ഹദീസ് നിഷേധിച്ചത് മുബ്തദിയങ്ങളല്ലാതെ മറ്റാരുമല്ല. ആരാ മുബ്തദിയങ്ങൾ? മതത്തിൽ പുത്തനാചാരം ചെയ്യുന്ന, അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ദീനിൽ നിന്ന് വഴിതെറ്റിയിട്ട് തോന്നിയ പോലെ ദീൻ ആചരിക്കുന്ന പിഴച്ച കക്ഷികളില്ലേ, ആ പിഴച്ച കക്ഷികൾ മാത്രമാണ് ഈ ഹദീസിനെ നിഷേധിച്ചിരിക്കുന്നത്. അതല്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ പണ്ഡിതന്മാര് ഈ ഹദീസിനെ നിഷേധിച്ചിട്ടില്ല, അവരംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളും, ഈ ഹദീസിനെ നിഷേധിക്കുന്നവൻ ആരാണോ അവൻ അഹ്ലു സുന്നത്തിൽപ്പെട്ടവനല്ല, അഹ്ലു സുന്നത്തിൽപ്പെട്ടവനല്ല, അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ പിഴച്ച കക്ഷികളിലാണ് അവൻ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നതിന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് വിശദീകരണം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. വിമർശിക്കുക ഹദീസിനെ, എന്താ ഈ ഹദീസിനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുള്ളതെന്നറിയോ, സനദൊക്കെ ശരി തന്നെയാണ്, ഹദീസും ശരി തന്നെയാണ്, പക്ഷേ ബുദ്ധിക്ക് എതിരാണ്, ബുദ്ധിക്ക് എതിരാണ്, അഖിലിന് എതിരാണ്. ഈ ചങ്ങാതിമാർക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ, ഇമാം ബുഖാരിക്ക് തോന്നിയില്ല ഇത് ബുദ്ധിക്കെതിരാണെന്ന്, മഹാനായ ഇമാം ബുഖാരിക്ക് തോന്നിയില്ല ഇത് ബുദ്ധിക്കെതിരാണെന്ന്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ആർക്കും തോന്നിയില്ല ഈ ഹദീസ് ബുദ്ധിക്ക് എതിരാണെന്ന്. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ഹദീസ് തള്ളിയാൽ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നൂറിലേറെ ഹദീസുകൾ തള്ളേണ്ടി വരും. കാരണം ഇതേ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കുന്ന നൂറിലേറെ ഹദീസുകൾ വേറെയും ആ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾക്ക് സിഹർ ബാധിച്ച ഹദീസിനെ ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വേറെയും നൂറിലേറെ ഹദീസുകളെ നീ തള്ളേണ്ടി വരും. അതൊന്ന് മനസ്സിലാക്കിക്കൂടെ, സ്വഹീഹുൽ ബുഖാരിയിലായി തള്ളുന്നത് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം ഇതുവരെ ഒരാളും ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു പോന്ന, അവർക്കാർക്കും മനസ്സിലായില്ല ഇതൊന്ന് ബുദ്ധിക്കെതിരാണെന്ന്, അവർക്കൊന്നും തോന്നാത്ത ഒരു തോന്നല് ഇപ്പൊ ചില ചങ്ങാതിമാർക്ക് തോന്നുക, ബുദ്ധിക്കെതിരാണത്, അംഗീകരിച്ചുകൂടാ, ഖുർആനിന് എതിരാണ്. അല്ല സഹോദരന്മാരെ, നമ്മൾ വിചാരിക്കുക എന്ത്, ഇമാം ബുഖാരി ഖുർആൻ എതിരായ ഒരു ഹദീസ് രേഖപ്പെടുത്തിയെന്ന് തന്നെ വിചാരിച്ചോളി. അങ്ങനെ ഖുർആനിനെതിരായ, ബുദ്ധിക്കെതിരായ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായത് മനസ്സിലാക്കേണ്ടത്, ആ ഹദീസ് ഗ്രന്ഥം തന്നെ പിന്നെ പറ്റൂല, ആ ഹദീസ് ഗ്രന്ഥം തന്നെ അംഗീകരിക്കാൻ പറ്റൂല. കാരണം എന്താ, ആ ഹദീസ് ഗ്രന്ഥത്തിൽ ഖുർആൻ എതിരുണ്ട്. ഖുർആൻ എതിരിൽ ഒരു ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയെങ്കിൽ പിന്നെ ആ ഹദീസ് ഗ്രന്ഥം കൊണ്ട് നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ബുദ്ധിക്കെതിരായ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയെങ്കിൽ, അങ്ങനെ പ്രമാണവിരുദ്ധമായൊരു പരാമർശം അതിലുണ്ടെങ്കിൽ മുസ്ലിം ലോകം അത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രമാണമായി അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒരാൾക്കും തോന്നിയില്ല ഈ ഹദീസ് ഖുർആനിന് എതിരാണ്, ബുദ്ധിക്ക് എതിരാണ് എന്നവർക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിൽ സിഹറിന്റെ യാഥാർത്ഥ്യത്തിന് തെളിവുണ്ട്, അതേപോലെ തന്നെ ഹദീസുകളിലും ധാരാളം തെളിവുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കേട്ടോ, സാദുൽ മഅദിൽ മഹാനവറുകൾ പറയാണ് ഈ ഹദീസിനെ സംബന്ധിച്ച്, അദ്ദേഹം പറയാണ് ഖദ് അൻകറ ഹാദാ ത്വാഇഫത്തു മിനന്നാസ്, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന് സിഹർ ബാധിച്ച ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരുണ്ട്. വഖാലു, അവരുടെ ന്യായം, ലാ യജൂസു ഹാദാ അലൈഹി, അത് അള്ളാഹുവിന്റെ റസൂലിന് യോജിച്ചതല്ലെന്നാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോജിച്ചതല്ലെന്നാണ് അവരുടെ വാദം. വലന്നൂഹു, അവര് വിചാരിക്കുന്നു നഖസം വഅയ്ബാ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വത്തിന് ചോദ്യം ചെയ്യുന്ന, അവിടുത്തെ പരിശുദ്ധിക്ക് ന്യൂനതയുണ്ടാക്കുന്ന വിഷയമാണതെന്ന് പറഞ്ഞിട്ട് ഇതിനെ അതാ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. അവര് വാദിക്കുന്നത് പോലെയല്ല കാര്യം. സിഹർ മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച രോഗം, വിഷമം, അത് അദ്ദേഹത്തിന് സാധാരണ ഉണ്ടാകാറുള്ള രോഗങ്ങളുടെയും വേദനകളുടെയും ഗണത്തിൽപ്പെടുന്ന ഒരു വേദന മാത്രമേ ഉള്ളൂ. അവിടുത്തെ പ്രവാചകത്വത്തിന്റെ പരിശുദ്ധിക്ക് വിപരീതമായി ഒന്നും അതിലില്ല. മഹാനവറുകൾ പറയുന്നു, വഹുവ മറദും മിനല്ലംറാദ്, അത് ചില രോഗങ്ങളിൽ സാധാരണ ഉണ്ടാകുന്ന രോഗങ്ങളെപ്പോലെ ഒരു രോഗം മാത്രമേ ഉള്ളൂ. അത് പ്രവാചകത്വത്തിന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതല്ല. ഏതുപോലെ വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റിട്ടുണ്ട്. ഉഹുദിൽ നിന്ന്, ഉഹുദിലെ രണാങ്കണത്തിൽ നിന്ന് കുതിരപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂല് താഴെ വീണിട്ട് അവിടുത്തെ ശരീരത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖൈബറിലെ ജൂതപ്പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം നൽകിയതിന്റെ പേരിൽ അവിടുത്തേക്ക് അസ്വസ്ഥതയുണ്ടായിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിൽ തേളുകുത്തിയിട്ട് മുറിവേറ്റിട്ടുണ്ട്, വിഷം തീണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ നബിതങ്ങളുടെ ശരീരത്തിൽ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ സിഹിർമൂലം സിഹിർബാധയേറ്റ് ചില ശാരീരിക വേദനകളും വിഷമങ്ങളും ഉണ്ടായി എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ യാതൊരു നിലക്കുള്ള അവിടുത്തെ പ്രവാചകത്വത്തിന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതല്ല. ഇതൊക്കെ ഉണ്ടാകാമെങ്കിൽ അതും ഉണ്ടാകാം. ഏതുണ്ടാകാമെങ്കിൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴാമെങ്കിൽ, അതുപോലെ തന്നെ വിഷം തീണ്ടാമെങ്കിൽ, തേളുകുത്താമെങ്കിൽ, വേദനയുണ്ടാകാമെങ്കിൽ, ഈ നിലക്കുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നതിന് എവിടെയാണ് തടസ്സമെന്ന് പണ്ഡിതന്മാർ ചോദിക്കുന്നു. എവിടെയാണ് ഈ വിമർശകരുടെ ഈ നിലക്കുള്ള വാദങ്ങൾക്ക് ചാൻസ് ഉള്ളത്? ഇനി മാത്രമല്ല, ഒരു പ്രവാചകന് ഭാരണം ബാധിക്കുക എന്നത് ഖുർആനെതിരാണോ? അല്ല, ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഒരു പ്രവാചകന് മരണം ബാധിക്കാം, അതിനുള്ള തെളിവ് ഖുർആൻ തന്നെ പറയുന്നു. നിങ്ങൾ കേട്ടോ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ കാണാം എന്താ സംഭവം. ഫിർഔന്റെ സഹകരന്മാര് മൂസാ നബി അലൈഹിസ്സലാം വേറൊരു ഭാഗത്ത് ഏറ്റുമുട്ടാൻ പോവുക. മുഅ്ജിസത്തും ജാലവിദ്യയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവാണ്. സിഹ്റും മുഅ്ജിസത്തും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. സിഹ്റ് ഈജിപ്തിലുള്ള മുഴുവൻ വലിയ സാഹിറന്മാരെയും ഫറോവ ഒരു ഭാഗത്ത് അണിനിരത്തുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം മറുഭാഗത്ത് അങ്ങനെ അദാ ഫഇദാ ഹിബാലുഹും വഇസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്റിഹിം അന്നഹാ തസ്ആ. ആ സാഹിറന്മാര് അവരുടെ കയ്യിലുള്ള കയറുകളും വടികളും താഴെയിട്ടപ്പോ മൂസ നബിക്ക് തോന്നുകയാണ് ഇഴഞ്ഞു പോകുന്നതായിട്ട്. യുഹയ്യലു ഇലൈഹി മിൻ സിഹ്റിഹിം അന്നഹാ തസ്ആ. ഓക്കെ, നിങ്ങൾ ഖുർആൻ പറയാണ് യുഹയ്യലു ഇലൈഹി മിൻ സിഹ്റിഹിം അന്നഹാ തസ്ആ. ഇഴഞ്ഞിങ്ങനെ പോവുക, പാമ്പുകളായിട്ടാണ് മൂസ നബിക്ക് തോന്നുന്നത്. എന്തുണ്ടായി? സിഹ്റങ്ങോട്ട് ഏറ്റു മൂസ നബിക്ക് എന്താണ്ടായത്? ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസ. ഇത് കണ്ടപ്പോ മൂസ നബി അലൈഹിസ്സലാമിന് പേടിയുണ്ടായി. ണ്ടോ, സിഹിർമൂലല്ലേ ഈ പേടിണ്ടായത്? അപ്പൊ ഒരു പ്രവാചകന് സിഹിർമൂല ഒരു പേടിണ്ടാകുക, ഒരു തോന്നലുണ്ടാകുക, ഒരു വേദന ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോഴേക്ക് പെട്ടെന്ന് അതിനെ ചാടി നിഷേധിക്കേണ്ട കാര്യം എന്താ? ഖുർആൻ പഠിക്കാത്തതുകൊണ്ടല്ലേ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത് തന്നെയല്ലേ? ഭാര്യമാരുടെ അടുത്ത് പോയി എന്ന് തോന്നുക? പോയിട്ടില്ല. മൂസ നബിക്ക് തോന്നി അത് പാമ്പന്നെയാണ് എന്ന്, ഒറിജിനലിനെയാണ് എന്ന് തോന്നുക. ഫൗജസ ബി നഫ്സിഹി ഖീഫത മൂസ. മൂസ നബി അലൈഹിസ്സലാമിന് പേടിണ്ടാകുക. അപ്പൊ അല്ലാഹ് പറയാണ്, മൂസ പേടിക്കണ്ട, ഇന്ന് നീ തന്നെയാണ് വിജയി, നീ പേടിക്കണ്ട. ബേജാറായ മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹ് സമാധാനിപ്പിക്കുന്നു സൂറത്തു താഹയിലില്ലേ. അപ്പൊ ഒരു തോന്നല്, ഒരു പ്രയാസം, ഒരു വേദന, ഒരു പേടി, ഇതൊക്കെ സിഹ്റു മൂലമുണ്ടാവും. അത് ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതിനെ നിഷേധിക്കുമ്പോ സഹോദരങ്ങളെ, ഖുർആനിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം. മാത്രമല്ല, വടികളും പാമ്പുകളുമൊക്കെ, വടികളും കയറുകളുമൊക്കെ പാമ്പായി ഇഴയുമ്പോ ജനങ്ങളെ പേടിച്ചു എന്ന് ഖുർആനിൽ വേറൊരു ഭാഗത്തും അല്ല പറയുന്നുണ്ട്. അവ നോക്കൂ നിങ്ങൾ, ഇത് യാഥാർത്ഥ്യമാണ്, ഇതിന് ഹക്കീഖത്തുണ്ട്, നിഷേധിക്കാൻ പോകേണ്ടതില്ല. അത് ഖുർആനിന് നിഷേധിക്കലാണ്, ഹദീസുകളെ നിഷേധിക്കലാണ്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചോ, അതല്ലാതെ ആരെങ്കിലും പറയുന്നത് ഏറ്റുപറയാൻ നിൽക്കരുത്. അതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറയുന്ന ആൾക്കാർക്ക് തന്നെ ഒരു കുറവ്, ഏയ് ഒരു ലജ്ജ, സിഹറൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ? ഏയ് അതൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇമേജിന് ഉണ്ടുണ്ടുണ്ട്, സംഗതി ഉണ്ട്, സിഹറൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ പറയണോ, പറയണോ? എന്തൊരു കുറവ്, എന്തൊരു ലജ്ജ. അല്ലാണ്ട് കിതാബിലുള്ള കാര്യമില്ലേ? യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? സിഹർ ബാധിച്ച പണിക്കരെടുത്ത് പോകണ്ട, ജ്യോതിഷന്മാരെടുത്ത് പോകണ്ട. അതിനൊക്കെ ഖുർആനിലും ഹദീസിലും പ്രതിവിധികളുണ്ട്. അതുകൊണ്ട് ശിർക്ക് ചെയ്യാൻ പോകണ്ട, യാഥാർത്ഥ്യം തന്നെയാണ്. പിശാചിന്റെ പണിയാണത്, സാഹിറന്മാരും പിശാചുക്കളും തമ്മിലുള്ള ഇത്തിഫാക്കാണ്. അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്തണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമല്ലാതെ എന്തോ ഒരു ഇമാജിന്റെ പ്രശ്നം. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്യുന്ന നമ്മളൊക്കെ ഇതുപോലെയുള്ള സിഹറും കണ്ണീറും ഒക്കെ പറഞ്ഞു, അത് നമ്മുടെ അഭിമാനത്തിനൊരു പ്രശ്നമല്ലേ എന്ന് തോന്നുന്ന മോഡേണിസ്റ്റുകൾക്ക് വിടാം.
അവർക്ക് അവരെ വഴിക്ക് പോകാം.
പ്രമാണങ്ങളിൽ ഉള്ളത് നമ്മൾ പറയും, ഉള്ളതുപോലെ വിശദീകരിച്ചു കൊടുക്കും. നമ്മുടെ വക ഒന്നും കൂട്ടാൻ നമ്മൾ തയ്യാറില്ല. ഇരു സഹോദരങ്ങളെ, ഒരു കാര്യവും കൂടെ പറയട്ടെ. അപ്പൊ സിഹ്റിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്? ഇരു സിഹ് പോലെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന മറ്റൊരു വിഷയമാണ് കണ്ണേറ്. കണ്ണേറ്, കണ്ണേറ് എന്ന് പറയും ചില സ്ഥലത്ത്. നോട്ടം കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം അതിനൊപ്പുണ്ടോ? ഖുർആനിലും ഹദീസിലൊക്കെ തെളിവ്. ചില ആൾക്കാർ ചിന്തിക്കണം അങ്ങനെ ഉണ്ടാവും. അതിനുണ്ടോ തെളിവ്? വല്ലാത്തരടങ്ങേറായി ഉണ്ട്. എല്ലാറ്റിനും തെളിവുണ്ട് അല്ലേ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടോ? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അൽ ഐനു ഹഖുൻ വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുഹുൽ ഐൻ. റവാഹു മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഐനു ഹഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ് കേട്ടോ. വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ, അല്ലാഹുവിന്റെ കല ഖദറിനെ മറികടക്കുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, സബഖതുഹുൽ ഐൻ, കണ്ണേറ് മറികടക്കുമായിരുന്നേനെ. അല്ല വിധിച്ചു വെച്ച അവന്റെ കലാകതിരിനെ മറികടക്കാൻ വല്ലതിനും സാധിക്കുമായിരുന്നെങ്കിൽ, കണ്ണേറിന്റെ ഗൗരവം പറയുന്നു മുത്തു റസൂല്, ആ കണ്ണേറിന് സാധിക്കുമായിരുന്നു. പക്ഷേ റബ്ബിന്റെ കലായിനെ, റബ്ബിന്റെ കതിരിനെ മറികടക്കുന്നതൊന്നുമില്ല. മറികടക്കുമായിരുന്നെങ്കിൽ കണ്ണേറ് മറികടക്കുമായിരുന്നേനെ. ഇനിയും കേട്ടോ ഹദീസ്. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനീ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. എവിടെ ഹദീസുള്ളത്? മുസ്ലിമിലാണുള്ളത്. എന്താണ് കൽപ്പിക്കാറുണ്ടായിരുന്നത്? അന്നസ്തർഖിയ മിനൽ ഐൻ, കണ്ണേറ് ബാധിച്ചവർക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് എന്നോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മയായ മഹ്ദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കണ്ണേറ് ബാധിച്ചിട്ട് അസ്വസ്ഥത ഉണ്ടായ ആളുകൾക്ക് മന്ത്രിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? യഅ്മുറുനീ, എന്നോട് കൽപ്പിക്കുമായിരുന്നു. ഇനി വേറൊരു ഹദീസ് കേട്ടോ. ഉമ്മു സലമ ബീവിയുടെ അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് ഉമ്മു സലമ ബീവി. ഉമ്മു സലമ ബീവിയുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോഴതാ, റആബി വജീഹാ സഫാ, അവരുടെ ആ പെൺകുട്ടിയുടെ, കൊച്ചുകുട്ടിയുടെ മുഖത്തതാ കറുത്ത ഒരു അടയാളം വീണിരിക്കുന്നു. നബി നോക്കുമ്പോ ഒരു കറുത്ത അടയാളം ആ കുട്ടിയുടെ മുഖത്ത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിഹാന ലറത്തുൻ, ആ കുട്ടിക്ക് കണ്ണേറ് ബാധിച്ചിരിക്കുന്നു. ആ കുട്ടിയെ മന്ത്രിച്ചു കൊടുക്കൂ. ഈ കുട്ടിയുടെ മുഖത്തെന്തൊരു അടയാളം! കണ്ണേറേറ്റിക്കണല്ലോ ആ കുഞ്ഞിന്, മന്ത്രിച്ചു കൊടുക്കുക ആ കുഞ്ഞിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എവിടെ ഹദീസ് ഉള്ളത്? മുസ്ലിമിൽ തന്നെയാണുള്ളത്. ഈ ഹദീസ് എവിടെയുള്ളത്? മുസ്ലിമിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. എന്തിനേറെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു നീട്ടണ്ടല്ലോ. ഖുർആൻ എന്നൊരു ആയത്തുണ്ട്, ഊതിയ വേ മനസ്സിലാവൂലേ. കണ്ണേറ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലുണ്ട്. നിങ്ങൾ കേട്ടോളിയും വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ ആയത്ത്, ആമുഖമായി ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്താണത്. എന്താ സംഭവം എന്നറിയോ? എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ നോക്കൂ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ചുറുചുറുക്കുള്ള മക്കളെ, യുവാക്കളായ മക്കളോട് പറഞ്ഞ സന്ദർഭം ഖുർആൻ പറയുന്നു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചുറുചുറുക്കുള്ള യുവാക്കളായ മക്കൾ, ആ മക്കളോട് യാക്കൂബ് നബി അലൈഹിസ്സലാം നൽകിയ ഒരു ഉപദേശം സൂറത്ത് യൂസുഫിലുണ്ട്. എപ്പോഴാ നൽകിയത്? നാട്ടിലതാ ദാരിദ്ര്യം പടർന്നു പിടിച്ചിരിക്കുകയാണ്. എവിടെയും അന്നമില്ല, ഭക്ഷണമില്ല, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. ഭക്ഷണമുള്ളത് മിസ്രിലെ അധിപന്റെ ഗോഡൌണിൽ മാത്രമാണ് ഭക്ഷണമുള്ളത്. മിസ്രിലെ ഭരണാധികാരിയുടെ ഖജനാവിൽ മാത്രമാണ് ധാന്യമുള്ളത്. ആ സമയത്ത് യാക്കൂബ് അലൈഹിസ്സലാം അതാ തന്റെ മക്കളെ മിസ്രിലെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, ആ ഗോഡൌണിലേക്ക് അയക്കുകയാണ് ധാന്യം ശേഖരിക്കുന്നതിന് വേണ്ടി. ആദ്യം ഒരു പ്രാവശ്യം അവര് പോയി, അവര് മടങ്ങി വന്നു. രണ്ടാം തവണയും തന്റെ ചുറുചുറുക്കുള്ള മക്കളെ മിസ്രിലേക്ക് അയക്കുകയാണ്. ആ അയക്കുന്ന നേരം അത് ആ ഉപ്പ തന്റെ മക്കൾക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഖുർആൻ പറയുന്നത്. വഖാല യഅഖൂബ് അലൈഹിസ്സലാം പറയുന്നു, യാ ബനിയ എന്റെ മക്കളെ, നിങ്ങൾ മിസ്റിലേക്ക് പോകുമ്പോ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, ഒരു കവാടത്തിലൂടെ നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കരുത്. രാജാവിന്റെ കൊട്ടാരത്തിൽ പോവുകയാണെങ്കിലും മിസ്റിലേക്ക് കടക്കുന്ന കവാടാണെങ്കിലും ഏതാണെന്ന് അറിയില്ല, എവിടെയാണെങ്കിലും നിങ്ങൾ അവിടേക്ക് ആ മിസ്റിലേക്ക് പ്രവേശിക്കുന്ന സമയം ഒരൊറ്റ കവാടത്തിലൂടെ കയറരുത്, ഒരൊറ്റ ഡോറിലൂടെ പ്രവേശിക്കരുത്. വദുഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ, വിവിധങ്ങളായ കവാടങ്ങളിലൂടെ വേണം എന്റെ മക്കളെ നിങ്ങൾ അവിടെ പോകാൻ. എന്തിനാ വാപ്പ ഇത് പറയുന്നതെന്നോ, വമാ ഉഗനി അൻകും മിനല്ലാഹി മിൻ ഷൈ, വാപ്പാക്ക് അല്ലാഹു നിങ്ങൾക്ക് വിധിച്ച ഒരു ഒരു കാര്യത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ വാപ്പാക്ക് കഴിയൂല. പക്ഷേ വാപ്പ എന്ന നിലക്ക് നിങ്ങൾക്കൊരു ഉപദേശം തരാനേ കഴിയൂ. അല്ലാഹുവിന്റെ തീരുമാനം അതുപോലെ നടക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരികയാണ്, നിങ്ങളെ തിന്മ ബാധിക്കാതിരിക്കാൻ. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ലാ, വിധികർത്തൃത്വത്തിനുള്ള പൂർണ്ണ അവകാശം അള്ളാഹ്ക്ക് മാത്രമല്ലേ ഉള്ളൂ. അലൈഹി തവക്കൽതു, ഞാനാണെങ്കിൽ ആ റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്തിരിക്കുന്നു. വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ ആ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. ഈ ആയത്തിൽ എവിടെ കണ്ണേറിന് തെളിവ്? എന്താ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞത് മക്കളോട്? മക്കളെ, യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, ഒരേ കവാടത്തിലൂടെ എന്റെ മക്കളെ നിങ്ങൾ മിസ്റിലേക്ക് പോകരുത്. പിന്നെ നിങ്ങൾ അവിടെ പ്രവേശിക്കേണ്ടത്, വദുഖുലു, നിങ്ങൾ പ്രവേശിക്കേണ്ടത് മിന്നബുവാബിൻ മുതഫരിഖ, വിവിധ കവാടങ്ങളിലൂടെ. എന്തുകൊണ്ടാ യാക്കൂബ് അലൈഹിസ്സലാം ഒരേ ഡോറിലൂടെ പോകരുത്, വിവിധ ഡോറിലൂടെ അവരോട് പോകാൻ പറഞ്ഞത്? പല ഉപദ്രവങ്ങളുണ്ടാകാം, ശത്രുക്കൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ശത്രുക്കളുണ്ടല്ലോ, ശത്രുക്കളുടെ ആക്രമണം ഭയന്നായിരിക്കാം, പല കാരണങ്ങളുണ്ടാകാം, പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ മുഫസ്സിരീങ്ങൾ പറഞ്ഞ പ്രധാന ഒരു കാരണമുണ്ട്, ഒരു മുഫസ്സിറല്ല, മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു പ്രധാന കാരണമുണ്ട്. നിങ്ങൾ തഫ്സീറിന്റെ കിതാബൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെയൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട്. എന്താ ആ കാരണം? കേട്ടോളി, അന്ന അബിനൂബ, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, ലമ്മാ അസമു അലൽ ഖുറൂജി ഇലാ മിസ്ര, അവര് മിസ്റിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ, വക്കാനു, അവരാരായിരുന്നെന്നോ, മൗസൂഫീന ബിൽ കമാലി വൽ ജമാലി, അവര് പൂർണതയുടെയും ഭംഗിയുടെയും അതേപോലെ ഒരു പുരുഷനുണ്ടാകേണ്ട മുഴുവൻ യോഗ്യതകളും പൂർത്തീകരിക്കപ്പെട്ട ചുറുചുഴുക്കുള്ള യുവാക്കളായിരുന്നു, നല്ല ഭംഗിയുള്ള ആൾക്കാരായിരുന്നു. യാക്കൂബ് നബി യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭംഗി എന്നെ കേട്ടില്ലേ, ഖുർആൻ പറഞ്ഞതല്ലേ, നല്ല ഭംഗിയും നല്ല ഒത്ത വടിവൊത്ത ശരീരമുള്ള മക്കളായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ. ആ 10-11 മക്കൾ, അബിനാ റജുലിൻ വാഹിദിൻ, ഒരുപ്പാന്റെ മക്കളാണ്. മാത്രല്ല, മൗസൂഫീന ബിൽ കമാലി വൽ ജമാൽ, കമാലും ജമാലും കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട, ആര് കണ്ടാലും നോക്കുന്ന വടിവൊത്ത ശരീരത്തിന്റെ ഭംഗിയുള്ള ഒരുപ്പയുടെ ചുറുചുറുക്കുള്ള യുവാക്കൾ മിസ്റിലേക്ക് പോവാൻ. കാലലഹും, വാപ്പ അവരോട് പറഞ്ഞു, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, മക്കളെ നിങ്ങൾ എല്ലാവരും പാടെ ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുത്. വദുഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ, വിവിധ കവാടങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. വഫീഹി ഖൗലാനി, രണ്ട് കൗലുകളുണ്ട് ഈ വിഷയത്തിൽ. അല്ലവലു, ഒന്നാമത്തേത് കേട്ടോ, വഹുവ ഖൗലു ജംഹൂരിൽ മുഫസ്സിരീൻ, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും ഖൗലാണത്. അതെന്താണ്? എന്തിനാ വാപ്പ ഇത് പറഞ്ഞത്? അന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം, അവർക്ക് കണ്ണേറ് ബാധിക്കുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് വാപ്പ ഈ ഉപദേശം അവർക്ക് നൽകിയത്. ഇത് ജംഹൂറുൽ മുഫസ്സിരീൻ, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും ഒന്നാമത്തെ അഭിപ്രായമാണ്. വേറെ അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ ഒന്നാമതായി അവർ പറഞ്ഞ പ്രധാന കാരണങ്ങളിൽ, അന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം, അവർക്ക് കണ്ണേർ ബാധിക്കുമോ എന്ന് വാപ്പ പേടിച്ചത് കൊണ്ടാണ്. അത് കാണുമ്പോൾക്ക് ചാടിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ളതാണ്. എന്തിനേറെ ഒരു സംഭവം, രസകരമായൊരു സംഭവം ഞങ്ങളെ കേൾപ്പിച്ചു തരാം, രസകരമായൊരു സംഭവം, അത് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താ രസകരമായ സംഭവം? ഹദീസുകളിൽ തന്നെ സ്ഥിരപ്പെട്ട സംഭവമാണ്. നോക്കൂ, നിങ്ങൾ നബിയും സഹാബിമാരും ഒരു യാത്രയിലാണ്, നബിയും സഹാബിമാരും ഒരു യാത്രയിലാണ്. യാത്രാ മധ്യേ ഒരിടത്ത് അവര് തമ്പടിച്ചു. അറബികളുടെ ഒരു പൊതുവായ സ്വഭാവമാണല്ലോ യാത്ര. യാത്ര ചെയ്യുമ്പോൾ വെള്ളവും സൗകര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തമ്പടിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിച്ചു, വെള്ളമൊക്കെ ഉള്ള, കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ള സൗകര്യമുള്ള ഒരിടത്ത് തമ്പടിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അവനവന്റെ കാര്യം കുളിക്കാനും അതേപോലെ ബാത്റൂമിൽ പോകുമ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മറ ആമിറു ബിനു റബീഅ ബിസഹലി ബിനു ഹുനൈഫിൻ, ആമിറു ബിനു റബീഅ എന്ന് പറയുന്ന സഹാബി സഹലി ബിനു ഹുനൈഫിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. സഹലി ബിനു ഹുനൈഫിന്റെ അടുത്തുകൂടെ നടന്നുപോയി. വഹുവ യഗ്തസിലു, സഹലി ബിനു ഹുനൈഫ് എന്താ ചെയ്തതെന്ന് അറിയോ? ഒരു തടാകത്തിൽ ഇങ്ങനെ കുളിക്കുകയാണ്, അരമുണ്ടെടുത്ത് കുളിക്കുക. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമിറു ബിനു റബീഅ അടുത്തുകൂടെ നടന്നുപോയി. ഇത് ഇബ്നു മാജ ഉദ്ധരിച്ചതാണ്, സ്വഹീഹാൻ, സ്വഹീഹ് ഇബ്നു മാജയിൽ കാണാം. അങ്ങനെ അത് കണ്ടപ്പോ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ശരീരം കാണുന്ന ഒരവസ്ഥയാണല്ലോ കുളിക്കുന്ന നേരം. അത് കണ്ട ഉടനെ ആമിറു ബിനു റബീഅ പറഞ്ഞു, ലമ്മറക്കല്യവും, ഇന്നേ പോലെ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. എന്തൊരു ഭംഗി, നിന്റെ ബോഡി എന്തൊരു ഭംഗി, ഇപ്പൊ വല്ലാത്ത ഭംഗിയാണല്ലോ. ഇന്നേ വരെ ഞാൻ നിന്നെങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴോ ഫമാ ലബിത അല്ലു ബിതബിഹി പറഞ്ഞു, നാവെടുത്തില്ല. സഹലി ബിൻ ഹുനൈഫ് അവിടെ മറിഞ്ഞു വീണു, സഹലി ബിൻ ഹുനൈഫ് മറിഞ്ഞു വീണു. ഫഉതിയ ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റുള്ള സഹാബിമാര് കാണുന്നു, ബോധം കെട്ട് അസ്വസ്ഥനായി സഹലി ബിൻ ഹുനൈഫ് ഇങ്ങനെ വീണ് കിടക്കുന്നു. സഹാബിമാരെല്ലാവരും താങ്ങിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ഫഖീല ലഹു ചോദിക്കപ്പെട്ടു, എന്താ സംഭവിച്ചത്, എന്താണ് വിഷയം? അപ്പൊ അവര് പറഞ്ഞു, ആമിർ അടുത്തു കൂടെ നടന്നു പോയിരുന്നു, നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സൂചന ഉണ്ടോ? റസൂൽ ചോദിച്ചു. ആമിറും സഹീലുമാണ് അവിടെ ഉണ്ടായിരുന്നത്, സഹീലിന്റെ അടുത്തുകൂടെ ആമിർ ഇങ്ങനെ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഉടൻ തന്നെ അതാ ആമിർ ഇബ്നു റബീഅയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സഹോദരനെ നിങ്ങൾ കൊന്നുകളയുകയാണോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ആമിറിനോട് റസൂൽ ചോദിക്കുക, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു ഖൈറ് കണ്ടാൽ, ഒരു ഞാമത്ത് കണ്ടാൽ, ഇന്നേ വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ എന്ത് പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് കൊല്ലലല്ലേ, അത് തന്റെ സഹോദരനെ വധിക്കലല്ലേ? എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഇദാ റആ അഹദുക്കും മിൻ അഖീഹി മാ യുജിബുഹു, തന്റെ സഹോദരനിൽ തനിക്ക് അത്ഭുതമുണ്ടാക്കുന്ന വല്ലതും ഒരാൾ കണ്ടാൽ, ഫല്യദുഉ ലഹു ബിൽ ബറക, അവനെ അനുഗ്രഹം കിട്ടാൻ അവൻ ദുആ ചെയ്യട്ടെ. ബാറക്കല്ലാ, മബ്രൂക്ക്, ബാറക്കല്ലാ, തബ്രീക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വല്യ ഖുൽ മാഷാ അല്ലാ, മാഷാല്ല പറയട്ടെ. ഇവിടുത്തെ പ്രയോഗം കണ്ടില്ലേ നിങ്ങള്, ഇവിടുത്തെ പ്രയോഗം കണ്ടില്ലേ? ഒരു ന്യാമത്ത് കണ്ടാൽ അപ്പൊ പറയും മാഷാല്ല, അതാ പറയേണ്ടത്. അല്ലെങ്കിൽ ബർക്കത്ത്, അല്ല നിനക്ക് ഇനിയും ബർക്കത്ത് നൽകട്ടെ, അല്ലാഹുമ്മ ബാരിക് അലൈഹി, അവന് ബർക്കത്ത് കൊടുക്കട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ വമിമ്മാ യദ്ഫഉ ബിഹിൽ ഇസാബത്തു ബിൽ ഐൻ, ഇങ്ങനെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ കണ്ണേറുന്ന ബാധ ഇല്ലാതെയാകും. അതുകൊണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കണം. എന്ത്, തന്റെ സഹോദരനിൽ നമുക്ക് ഒരത്ഭുതമുണ്ടാക്കുന്ന കാര്യം കണ്ട, ഇയാള് കൊള്ളാലോടാ സംഭവമാണ് കേട്ടോ, അന്നല്ല പറയേണ്ടത്, അതല്ല പറയേണ്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹ് ബർക്കത്ത് നൽകട്ടെ, അല്ലാഹ് യുബാരിക് ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ നോക്കൂ. ഇന്നൽ ഐന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന ലതുദ്ഖിലു റജുൽ അൽ ഖബർ, ഐന കണ്ണ് ഒരു മനുഷ്യനെ അവന്റെ ഖബറിൽ എത്തിക്കും, വൽ ജമല ഫിൽ ഖിദർ, ഒട്ടകത്തെ ചട്ടിയിലും എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരാളെ കണ്ണേറ് മറ്റൊരാൾക്ക് ബാധിച്ചാൽ ചിലപ്പോൾ അയാൾ മരിക്കുന്നത് വരെ അതിന്റെ അസ്വസ്ഥത ഉണ്ടാവും. ചിലപ്പോൾ ഒട്ടകത്തിന് അയാൾ ബാധിച്ചതെങ്കിൽ ഒട്ടകം പിന്നെ അതിന്റെ ആരോഗ്യമൊക്കെ നശിക്കും, അതിന് പിന്നെ അറുത്ത് ചട്ടിയിലാക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹോദരങ്ങൾ, എങ്ങനെയൊക്കെ ഉപദ്രവം ഉണ്ടാവും. ഇതൊന്നും പണ്ട് കാലം പറഞ്ഞാൽ ഇതൊക്കെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്താ പോയി പറയണം, ഒരാൾ നോക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് അസ്വസ്ഥത ഉണ്ടാക്കി, ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പണ്ട് കാലത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാകുകയാണ്. കാരണം എന്താ അറിയും, ഒരിടത്തൊരു മൊബൈലിന്റെ ടവർ ഉണ്ടെങ്കിൽ ആ ടവറിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങളുടെ ഫലമായി റേഡിയേഷനേറ്റ് ആയിരക്കണക്കിന് ആളുകൾക്ക് ക്യാൻസർ ബാധിക്കുന്നു, കാണാത്ത മാർഗത്തിൽ ഉപദ്രവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അതിലൊരു അത്ഭുതമില്ല. പ്രകൃതിയിലെ പിടികിട്ടാത്ത കണ്ണായ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന രശ്മി മൂലം ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ കഴിയൂല. ഇന്ന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്ന കാലഘട്ടമാണ്, നിഷേധിക്കാൻ കഴിയൂല. ഇനി അതിന് പ്രകൃതിപരമായി കാരണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അള്ളി റസൂലും പറഞ്ഞു അത് അംഗീകരിക്കണം. ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടോ? കണ്ണേറിന് പ്രതിവിധി ഉണ്ടോ? അതേപോലെ സിഹ്ർ ബാധിച്ചാൽ എന്ത് ചെയ്യണം? എല്ലാം പ്രമാണങ്ങളിലുണ്ട്. ഇൻഷാ അല്ലാ അതിന്റെ പ്രതിവിധികളും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ മാർഗങ്ങളും എല്ലാം വഴിയെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുവചനങ്ങളിൽ നിന്നും നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ബാധിക്കുന്നു മാത്രം കേട്ടാ പോരാ, ഇതിന്റെ പ്രതിവിധികൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, നമ്മൾ ചെയ്യേണ്ട ദിക്കറുകൾ, ദുആകൾ, റുഖിയ എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്, നമ്മുടെ നിത്യജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് നാം, ആ മര്യാദകൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, അതുകൂടെ എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ വരും ക്ലാസുകളിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു അറിവും കഴിവും പറയുവാനുള്ള മനസ്സും എല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനുമുള്ള ഈമാനിക്ക കരുത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ അപരാധങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിഴച്ച കക്ഷികളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രത്യക്ഷവും പരോക്ഷവുമായ ഫിത്നകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.